ഓസ്ട്രേലിയ ഇന്ത്യ ക്രിക്കറ്റ് മത്സരത്തിന്റെ ആരവത്തോടും ആവേശത്തോടെയുമാണ് ഈ ആഴ്ച തുടക്കമായത്. ഫെഡറൽ തെരഞ്ഞെടുപ്പിന്റെ അലയൊലികളും വാർത്തകളിൽ നിറഞ്ഞു നിന്നു. ദുഃഖകരമായ സീപ്ലെയിൻ അപകടവും ഈ ആഴ്ചയുണ്ടായി. പോയ വാരത്തിലെ വാർത്തകളെല്ലാം നമ്മൾ വിശദമായി തന്നെ പരിശോധിക്കുന്നുണ്ട്. പ്രിയ ശ്രോതാക്കളെ, ഓസ്ട്രേലിയ പോയ വാരവുമായി SBS മലയാളത്തിൽ ഞാൻ ജോജോ ജോസഫ്. ക്രിക്കറ്റ് മത്സരത്തിന്റെ വിശേഷങ്ങൾ ഞാൻ പ്രത്യേകമായി പറയേണ്ടതില്ലല്ലോ. ബോക്സിംഗ് ഡേ ടെസ്റ്റിൽ ഇന്ത്യൻ ആരാധകർക്ക് നിരാശ, ഓസ്ട്രേലിയൻ ആരാധകർക്ക് ആവേശം, സന്തോഷം. പക്ഷേ മത്സരത്തിനിടയിലുണ്ടായ ചില ഒറ്റപ്പെട്ട മുദ്രാവാക്യങ്ങൾ വംശീയ ചുവയോടെ ഉള്ളതാണെന്ന വാർത്തകൾ ആവേശത്തിന് കല്ലുകടിയായി. ഇന്ത്യൻ ആരാധകർക്കെതിരെ എന്ന് കരുതപ്പെടുന്ന വംശീയാധിക്ഷേപം ചില കാണികളുടെ ഭാഗത്തു നിന്നാണ് ഉണ്ടായത്. ഇതിനെതിരെ അന്വേഷണം നടക്കുന്നുണ്ട്. പക്ഷേ ഔദ്യോഗികമായ പരാതികളൊന്നും കിട്ടിയിട്ടില്ല എന്നാണ് പോലീസും ക്രിക്കറ്റ് ഓസ്ട്രേലിയയും പറയുന്നത്. ഫെഡറൽ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള നീക്കങ്ങളും കണക്കുകൂട്ടലുകളുമൊക്കെയായിരുന്നു പിന്നെ വാർത്തകളിൽ നിറഞ്ഞു നിന്നത്. പ്രധാനമന്ത്രി ആന്റണി അൽബനീസി വിവിധ സംസ്ഥാനങ്ങളിൽ സന്ദർശനം തുടരുകയാണ്. ക്വീൻസ്ലാൻഡ്, നോർത്തേൺ ടെറിട്ടറി, വെസ്റ്റേൺ ഓസ്ട്രേലിയ എന്നിവിടങ്ങളിലെ ഉൾനാടൻ പ്രദേശങ്ങളാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പ്രധാനമന്ത്രി സന്ദർശിച്ചത്. ഇവിടങ്ങളിൽ മില്യൺ കണക്കിന് ഡോളറിന്റെ വിവിധ പദ്ധതികൾ പ്രധാനമന്ത്രി പ്രഖ്യാപിക്കുകയും വാഗ്ദാനം ചെയ്യുകയുമൊക്കെ ചെയ്തിട്ടുണ്ട്. കെയ്ൻസിൽ പാർപ്പിട നിർമ്മാണത്തിനും അടിസ്ഥാന സൗകര്യ വികസനങ്ങൾക്കുമായി 50 മില്യൺ ഡോളറാണ് പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചത്.
Very pleased that we have $50 million of announcements today. This is an example of how we are as a government investing in Australia's future. We're investing in housing infrastructure, but we're also investing in local communities as well, right throughout regional Australia in particular.
പൊതു തിരഞ്ഞെടുപ്പിന് മാസങ്ങൾ മാത്രമാണ് ഇനി അവശേഷിക്കുന്നത്. തീയതി മാത്രമേ കൃത്യമായി കുറിക്കേണ്ടതുള്ളൂ. അതുകൊണ്ടാണ് പ്രധാനമന്ത്രി ആന്റണി അൽബനീസി രണ്ടാം വട്ടം ഉറപ്പിക്കാൻ അരയും തലയും മുറുക്കി രംഗത്തിറങ്ങിയിരിക്കുന്നത്. പ്രതിപക്ഷ നേതാവ് പീറ്റർ ഡട്ടനെ ഈ ആഴ്ചകളിലെ വാർത്തകളിൽ അത്ര കാര്യമായി കണ്ടിരുന്നില്ല. ക്രിസ്മസ് പുതുവത്സര അവധിയായിരിക്കാം ഒരുപക്ഷെ കാരണം. ഏതായാലും ചെലവ് ചുരുക്കിയുള്ള പൊതുതിരഞ്ഞെടുപ്പാണ് സർക്കാർ ലക്ഷ്യമിടുന്നതെന്ന് ട്രഷറർ ജിം ചാമേഴ്സ് വ്യക്തമാക്കിയിട്ടുണ്ട്. സമ്പദ് വ്യവസ്ഥയിലുണ്ടായിരിക്കുന്ന പ്രതിസന്ധികൾ ചൂണ്ടിക്കാട്ടിയായിരുന്നു ട്രഷറർ ഇങ്ങനെയൊരു പരാമർശം നടത്തിയത്. ബജറ്റ് ചെലവുകൾ ഉത്തരവാദിത്തത്തോടെ കൈകാര്യം ചെയ്യേണ്ടത് തന്റെ സർക്കാരിന്റെ ബാധ്യതയാണെന്നാണ് ചാമേഴ്സ് പറഞ്ഞിരിക്കുന്നത്.
People shouldn't expect this election to be a kind of a big free for all of public money or a huge kind of cash splash. We've got to continue to manage the budget responsibly, but if we can do a little bit more to help people with these cost of living pressures, of course we'll consider that.
പലിശ നിരക്ക് കുറയ്ക്കുമോ ഇല്ലയോ എന്നുള്ള അഭ്യൂഹങ്ങൾ ഈ ആഴ്ചയും സജീവമായിരുന്നു. പണപ്പെരുപ്പ നിരക്കിലുണ്ടായിരിക്കുന്ന അല്ലെങ്കിൽ ആ കണക്കുകളിലുണ്ടായിരിക്കുന്ന ചെറിയ മാറ്റങ്ങൾ പലിശ കുറയ്ക്കുമെന്ന സൂചന പലയിടത്തുനിന്നും ലഭിക്കുന്നുണ്ട്. പക്ഷേ ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കേണ്ടത് റിസർവ് ബാങ്കാണ്. എന്നാൽ പലിശ നിരക്കിൽ ഒരു കുറവുണ്ടാകുന്നതിനെ സർക്കാർ രാഷ്ട്രീയ വിജയമായി കണക്കാക്കുന്നില്ലെന്നാണ് ട്രഷറർ ജിം ചാമേഴ്സ് വ്യക്തമാക്കിയിരിക്കുന്നത്. ഫെബ്രുവരി മീറ്റിംഗിൽ പലിശ കുറയ്ക്കാനായാൽ അത് റിസർവ് ബാങ്കിന്റെയും സർക്കാരിന്റെയും മേലുള്ള സമ്മർദ്ദം കുറച്ചെന്ന് കുറയ്ക്കും. എന്നാൽ RBI തീരുമാനങ്ങളിൽ സർക്കാരിന് നിയന്ത്രണമില്ലെന്നാണ് ട്രഷറർ ജിം ചാമേഴ്സ് ആവർത്തിക്കുന്നത്. സൗജന്യ ഫ്ലൂ വാക്സിൻ പദ്ധതി നീട്ടി നൽകാനുള്ള ക്വീൻസ്ലാൻഡ് സർക്കാരിന്റെ തീരുമാനവും വാർത്തകളിൽ ഇടം പിടിച്ചു. കടുത്ത പനിക്കാലം വരുമെന്ന് പ്രവചിച്ചിരിക്കുന്നതിനാൽ സൗജന്യ വാക്സിനേഷനുകൾ എടുക്കാൻ ക്വീൻസ്ലാൻഡ് ആരോഗ്യവകുപ്പ് എല്ലാവരോടും അഭ്യർത്ഥിക്കുകയാണ്. 6 മാസത്തിൽ കൂടുതൽ പ്രായമുള്ള എല്ലാ ക്വീൻസ്ലാൻഡുകാർക്കും മാർച്ച് മുതൽ സെപ്റ്റംബർ മാസം വരെ സൗജന്യ ഫ്ലൂ വാക്സിനേഷനാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ക്വീൻസ്ലാൻഡ് ജനസംഖ്യയുടെ 32% പേർക്ക് മാത്രമേ ഫ്ലൂ വാക്സിൻ കുത്തിവയ്പ് ലഭിച്ചിട്ടുള്ളൂ. ഫ്ലൂ വാക്സിൻ എടുക്കേണ്ടതിന്റെ പ്രാധാന്യത്തെപ്പറ്റി ക്വീൻസ്ലാൻഡ് ചീഫ് ഹെൽത്ത് ഓഫീസർ ഹെയ്ഡി കരോൾ വിശദീകരിക്കുന്നു.
Influenza is the most common vaccine preventable disease we have, and while it can present sometimes as a mild illness for many people, it can make you feel really, really sick. Well, we've seen an increase in numbers of influenza hospitalizations and notifications last year, and we're also aware of the cost of living crisis for people as well, so we're very keen to keep in ഇൻഫ്ലുവൻസ വാക്സിനേഷൻ ഫ്രീ ആൻഡ് അവൈലബിൾ ഫോർ എവരിവൺ.
പിന്നെ ഉണ്ടായിരിക്കുന്നത് ഒരു സന്തോഷകരമായ വാർത്തയാണ്. ന്യൂ സൗത്ത് വെയിൽസിലെ സ്നോയി മൗണ്ടൻസിൽ ഹൈക്കിങ്ങിനിടെ കാണാതായ മെഡിക്കൽ വിദ്യാർത്ഥിയെ കണ്ടെത്തി. രണ്ടാഴ്ചയിലേറെ നീണ്ട തിരച്ചിലിനൊടുവിലാണ് 23-കാരനായ ഇയാളെ കണ്ടെത്തിയത്. ബോക്സിംഗ് ഡേ ദിനത്തിൽ സ്നോയി മൗണ്ടനിൽ ഹൈക്കിങ്ങിന് പോയ നസാരി എന്ന വിദ്യാർത്ഥിയാണ് കാണാതായത്. കഴിഞ്ഞ 10-13 ദിവസങ്ങളായി ഇയാൾക്ക് വേണ്ടിയുള്ള തിരച്ചിലായിരുന്നു അധികൃതർ. ഇയാൾ പൂർണ്ണ ആരോഗ്യത്തോടെ ഇരിക്കുന്നുണ്ടെന്ന് സ്റ്റേറ്റ് എമർജൻസി സർവീസ് ചീഫ് സൂപ്രണ്ട് ബെഞ്ചമിൻ പിക്ക പറഞ്ഞു.
He was called out to some hikers who were in the area. He told them that he'd been lost in the bush and was thirsty. Those people then contacted emergency services. Paul Eyre, who was in the area, attended and winched him out back into the helicopter and took him back to the command post. At the command post, he was assessed by ambulance on the scene. He's in good health. Hasn't appeared to have any significant injuries.
റോട്ട്നസ് ദ്വീപിലുണ്ടായ സീപ്ലെയിൻ അപകടം ഓസ്ട്രേലിയക്കാരെ ദുഃഖത്തിലാക്കിയ ഒരു വാർത്തയായിരുന്നു. അപകട കാരണം സംബന്ധിച്ച് അന്വേഷണം തുടരുകയാണെന്നും വിമാനത്തിന്റെ അവശിഷ്ടം കണ്ടെത്തുന്നതോടെ അപകട കാരണം മനസ്സിലാക്കാൻ സാധിക്കുമെന്നുമാണ് അധികൃതർ പറയുന്നത്. കഴിഞ്ഞ ദിവസമാണ് പെർത്തിന് സമീപത്തെ റോട്ട്നസ് ദ്വീപിൽ വിമാനം സമുദ്രത്തിൽ തകർന്നു വീണത്. 7 പേരുമായി പറന്നുയരാൻ ശ്രമിക്കുകയായിരുന്നു ഈ സീപ്ലെയിൻ. അപകടത്തിൽ പൈലറ്റ് ഉൾപ്പെടെ 3 പേർ മരിക്കുകയും 4 പേർക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. ഓസ്ട്രേലിയൻ ട്രാൻസ്പോർട്ട് സേഫ്റ്റി ബ്യൂറോ ചീഫ് കമ്മീഷണർ ആഗ്നസ് മിച്ചലിന്റെ വാക്കുകളിലേക്ക്.
What we will focus on is the sequence of events, and that's for the first 2 months of the ATSB investigation is really trying to establish what happened. So not only what we've seen today from the footage that's already been shared on media, but also any of the information that we can gather from on board the plane, and that'll be our focus tomorrow as we recover the plane from the seabed.
പ്രിയ ശ്രോതാക്കളെ, അപ്പോൾ ഇതൊക്കെയായിരുന്നു പോയാഴ്ചയിലെ പ്രധാനപ്പെട്ട വാർത്തകൾ. കൂടുതൽ ഓസ്ട്രേലിയൻ വാർത്തകളും വിശേഷങ്ങളും മലയാളത്തിൽ അറിയുന്നതിനായി sbs.com.au/malayalam എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക, അല്ലെങ്കിൽ SBSന്റെ ഓഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. ഓസ്ട്രേലിയയിലെ ദേശീയ മാധ്യമമായ SBS മലയാളത്തിൽ ഓസ്ട്രേലിയ പോയവാരം അവതരിപ്പിച്ചത് ജോജോ ജോസഫ്.